ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇത് 2016 ആദ്യത്തെ മൻ കി ബാത് പരിപാടിയാണ്. മൻ കി ബാത് എന്നെ നിങ്ങളുമായി വളരെയധികം ബന്ധിപ്പിച്ചിരിക്കുന്നു. വളരെയധികം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ, ഒരു പുതിയ ആശയം മനസ്സിലുദിച്ചാൽ അത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ തോന്നും. ഇന്നലെ ഞാൻ സമ്പൂജ്യനായ ബാപ്പുജിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ രാജ്ഘട്ടിൽ പോയിരുന്നു. രക്തസാക്ഷികളെ പ്രണമിക്കുന്നതിന് വർഷം തോറും നടന്നുവരുന്ന പരിപാടിയാണിത്. കൃത്യം 11 മണിക്ക് 2 മിനിറ്റ് മൗനമാചരിച്ചുകൊണ്ട് നാടിനുവേണ്ടി ജീവൻ വെടിഞ്ഞവർക്കായി പ്രാണൻ ബലിയർപ്പിച്ച മഹാത്മാഗാന്ധിക്കു വേണ്ടി, വീരപുരുഷന്മാർക്കു വേണ്ടി ആദരവ് പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമാണിത്. എന്നാൽ നാം ശ്രദ്ധിച്ചാൽ കാണാം, നമ്മളിൽ വളരെയധികം പേർ ഇത് ചെയ്യാത്തവരായി ഉണ്ടാകും. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതും നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമാക്കണമെന്ന്? ഇതിനെ നാം നമ്മുടെ ദേശീയ ഉത്തരവാദിത്തമായി കാണേണ്ടതാണ്. എനിക്കറിയാം ഇത് എൻ്റെ ഒരു മൻ കി ബാത് എന്നതിലൂടെ മാത്രം നടക്കാൻ പോകുന്നില്ല എന്ന്. എന്നാൽ എനിക്കിന്നലെ എന്താണോ തോന്നിയത് അത് നിങ്ങളുമായി കൂടി ഞാൻ പങ്കുവയ്ക്കാം. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മെ നാടിനുവേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, എല്ലാ വർഷവും ജനുവരി 30 കൃത്യം 11 മണിക്ക് രാജ്യത്തെ 100-125 കോടി ജനങ്ങൾ 2 മിനിറ്റ് മൗനമാചരിക്കുന്നു എന്ന്. ഇതിനെത്രമാത്രം ശക്തിയുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം എത്രയോ ശരിയാണ്. സംഗച്ഛധ്വം സംവദധ്വം സം വോമനാംസി ജാനതാം. നാമെല്ലാം ഒന്നിച്ചു മുന്നേറുന്നു, ഒന്നിച്ച് സംസാരിക്കുന്നു, നമ്മുടെ മനസ്സൊന്നാകുന്നു. ഇതാണ് രാജ്യത്തിൻ്റെ ശക്തി. ഈ ശക്തിക്ക് ജീവൻ നൽകുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, അല്പദിവസങ്ങൾക്ക് മുൻപ് ഞാൻ സർദാർ പട്ടേലിൻ്റെ ആശയങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങളിൽ എൻ്റെ ശ്രദ്ധ പതിഞ്ഞു. അതിൽ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമായി. ഖാദിയെക്കുറിച്ച് സർദാർ പട്ടേൽ പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഖാദിയിലാണ് എന്നാണ്. ഹിന്ദുസ്ഥാൻ്റെ സംസ്കാരവും ഖാദിയിലാണ്. ഹിന്ദുസ്ഥാൻ അതിൻ്റെ പരമധർമ്മമായി കരുതുന്ന അഹിംസയും ഖാദിയിലുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാനിലെ കർഷകരുടെ നന്മയും ഖാദിയിലുണ്ട്. ഈ കർഷകരോടാണല്ലോ നാം ഇത്രയധികം സന്മനോഭാവം കാണിക്കുന്നതും. സർദാർ പട്ടേൽ വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലുള്ളിലെ കാര്യങ്ങൾ നേരെയങ്ങ് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ഖാദിയുടെ മഹാത്മ്യം പറയുകയും ചെയ്തു. ഞാൻ ഇന്നലെ ജനുവരി 30 പൂജ്യ ബാപ്പുവിൻ്റെ ചരമദിനത്തിൽ ഖാദിയിലും ഗ്രാമീണ കുടിൽ വ്യവസായങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവരുമായി എത്രയധികം ബന്ധപ്പെടാൻ കഴിയുമോ അവരുമായെല്ലാം കത്തുകളിൽ കൂടി ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്തു. പൂജ്യ ബാപ്പു ശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന ആളായിരുന്നതുപോലെ ഞാനും സാങ്കേതിക വിദ്യയെ തന്നെ ഉപയോഗപ്പെടുത്തുകയും ഈ സാങ്കേതിക വിദ്യ വഴി ലക്ഷക്കണക്കിന് ഇങ്ങനെയുള്ള സഹോദരീ സഹോദരന്മാരുമായി ബന്ധപ്പെടുന്നതിന് ശ്രമിക്കുകയും ചെയ്തു. ഖാദി ഇപ്പോൾ ഒരു പ്രതീകമായി കഴിഞ്ഞിരിക്കുന്നു. അത് ഒരടയാളമായി മാറിയിരിക്കുന്നു. ഖാദി ഇപ്പോൾ യുവതലമുറയുടെയും ഒരാകർഷണമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആരെല്ലാമാണോ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിലേക്കും ജൈവമേഖലയിലേക്കും ചായ്വ് പ്രകടിപ്പിക്കുന്നത്, അവർക്ക് ഒരു ഉത്തമമായ മാർഗമാണത്. ഫാഷൻ എന്ന നിലയിലും ഖാദി അതിൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്തിരിക്കുന്നു. അവർ ഖാദിയിൽ പുതുമ കൊണ്ടുവരാനായി കിണഞ്ഞ് പരിശ്രമിച്ചു എന്നതിന് ഞാൻ ഖാദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുന്നു. സമ്പദ്വ്യവസ്ഥയിൽ കമ്പോളത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഖാദിക്ക് വൈകാരികമായ ഒരു സ്ഥാനം എന്നതിൽ കവിഞ്ഞ് കമ്പോളത്തിലും ഇടം കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അനിവാര്യമായിരിക്കുന്നു. ഞാൻ ജനങ്ങളോട് പറഞ്ഞത്, വിവിധ തരത്തിലുള്ള തുണികൾ നിങ്ങളുടെ പക്കലുണ്ട് എങ്കിൽ പിന്നെ അതിലൊന്ന് ഖാദിയുമായിക്കൂടെ. ഈ കാര്യം ജനങ്ങൾക്ക് സ്വീകാര്യമായി തുടങ്ങിയിരിക്കുന്നു. ശരി, ഖാദിധാരിയാകാൻ പറ്റില്ല എന്നാൽ 10 തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഒന്ന് മറ്റൊരു തരം കൂടിയാകാം. എന്നാൽ ഇതോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സർക്കാർ തലത്തിലും അനുകൂലമായ അന്തരീക്ഷം വളർന്നു വരുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ തലത്തിൽ ഖാദി വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ ക്രമേണ പുതുമയുടെ പേരിൽ ഇതെല്ലാം അവസാനിച്ചുകൊണ്ടിരുന്നു. ഒപ്പം ഖാദിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ദരിദ്രരായ ജനങ്ങൾ തൊഴിൽരഹിതരും ആയിക്കൊണ്ടിരുന്നു. ഖാദിക്ക് കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള കഴിവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽവേ മന്ത്രാലയം, പോലീസ് വകുപ്പ്, ഇന്ത്യൻ നാവികസേന, ഉത്തരാഖണ്ഡിലെ തപാൽ വകുപ്പ്, ഇങ്ങനെ ധാരാളം സർക്കാർ സ്ഥാപനങ്ങൾ ഖാദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് നല്ല തുടക്കം കുറിച്ചിട്ടുണ്ട്. അവർ എന്നെ അറിയിച്ചിരിക്കുന്നത് സർക്കാർ വകുപ്പുകളുടെ ഈ വിധ ശ്രമങ്ങളുടെ ഫലമായി ഖാദി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആവശ്യം നിറവേറ്റാൻ സർക്കാരിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പ്രത്യേകമായി 18 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടും. 18 ലക്ഷം തൊഴിൽ ദിവസങ്ങൾ തന്നെ വലിയൊരു കുതിച്ചുചാട്ടം വരുത്തും. സംപൂജ്യനായ ബാപ്പുവും എന്നും സാങ്കേതികവിദ്യ പരിഷ്കരണത്തെ സംബന്ധിച്ച് വളരെ ജാഗരൂകനായിരുന്നു. അദ്ദേഹം അത് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ചർക്ക വളർന്നു വളർന്ന് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇക്കാലത്ത് സൗരോർജം ഉപയോഗിച്ച് ചർക്ക പ്രവർത്തിപ്പിക്കുക, സൗരോർജത്തെ ചർക്കയുമായി ബന്ധിപ്പിക്കുക എന്നിവ വിജയകരമായ പരീക്ഷണമാണ്. അത് കാരണം അധ്വാനം കുറഞ്ഞ് ഉൽപ്പാദനം വർദ്ധിക്കുന്നു, ഗുണപരമായ മാറ്റവും സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗരോർജ ചർക്കയ്ക്കു വേണ്ടി ജനങ്ങൾ എനിക്ക് വളരെയധികം കത്തുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു. രാജസ്ഥാനിലെ ദൗസയിൽ നിന്ന് ഗീതാദേവി, കോമൾദേവി എന്നിവരും, പിന്നെ ബീഹാറിലെ നവാദ ജില്ലയിൽ നിന്നും സാധനാദേവിയും എനിക്ക് കത്തെഴുതിയിരിക്കുന്നു. സൗരോർജ ചർക്ക ഉപയോഗിക്കുന്നത് കാരണം ഞങ്ങളുടെ വരുമാനം ഇരട്ടിയായിരിക്കുന്നു. മാത്രവുമല്ല, ഞങ്ങളുടെ നൂലിനോട് ജനങ്ങൾക്കുള്ള ആവശ്യവും വർദ്ധിച്ചു വന്നിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഒരു പുതിയ ഉത്സാഹം ജനിപ്പിക്കുന്നു. ജനുവരി 30 ബാപ്പുജിയെ സ്മരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു, നിങ്ങളുടെ വസ്ത്രശേഖരത്തിൽ ഒരെണ്ണം ഖാദിയുടേതായിരിക്കട്ടെ, അതിനോട് ഒരഭിനിവേശം തോന്നട്ടെ. പ്രിയപ്പെട്ട ദേശവാസികളെ, ജനുവരി 26 എന്ന മഹത്തായ ദിവസം നാമെല്ലാം വളരെയധികം ഉണർവോടും ഉത്സാഹത്തോടും കൂടി ആഘോഷിച്ചു. രാജ്യമെങ്ങും തീവ്രവാദികൾ എന്തു ചെയ്യും എന്ന ആശങ്കയുടെ നടുവിൽ ജനങ്ങൾ ധൈര്യവും സാഹസവും പ്രകടിപ്പിക്കുകയും പ്രൗഢിയോടും പ്രതാപത്തോടും അഭിമാനത്തോടും ജനാധിപത്യ ഭാരതത്തിൻ്റെ ആ ഉത്സവപർവം ആഘോഷിച്ചു. എന്നാൽ ചിലർ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചെയ്തു. ഇത് ശ്രദ്ധിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശേഷിച്ച് ഹരിയാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ വളരെ പുതുമയുള്ള പരീക്ഷണമാണ് നടത്തിയത്. ഈ വർഷം അവർ ഓരോ ഗ്രാമത്തിലെയും സർക്കാർ സ്കൂളുകളിൽ പതാകാ വന്ദനത്തിന് ഗ്രാമത്തിലെ ഏറ്റവും അഭ്യസ്തവിദ്യരായ പെൺകുട്ടികളെയാണ് തിരഞ്ഞെടുത്തത്. ഹരിയാനയും ഗുജറാത്തും അഭ്യസ്തവിദ്യരായ പെൺകുട്ടികൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകി. മകളെ സംരക്ഷിക്കുക, മകളെ പഠിപ്പിക്കുക എന്ന ഒരു മഹത്തായ സന്ദേശം നൽകുന്നതിന് അവർ ശ്രമിച്ചു. ഞാൻ 2 സംസ്ഥാനങ്ങളുടെയും ഭാവനാശക്തിയെ അഭിനന്ദിക്കുകയും പതാകാ വന്ദനത്തിലും പതാക ഉയർത്തലിനും അവസരം ലഭിച്ച പെൺകുട്ടികളെയെല്ലാം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഹരിയാനയിൽ ഒരു കാര്യം കൂടി ഉണ്ടായി. കഴിഞ്ഞ 1 വർഷം ഏതെല്ലാം കുടുംബങ്ങളിൽ പെൺകുട്ടികൾ ജനിച്ചുവോ അങ്ങനെയുള്ള കുടുംബങ്ങളെ ജനുവരി 26 പ്രത്യേകം ക്ഷണിക്കുകയും VIP എന്ന നിലയിൽ മുൻനിരയിൽ അവർക്ക് സ്ഥാനം നൽകുകയും ചെയ്തു. ഇത് വളരെ അഭിമാനകരമായ നിമിഷമായിരുന്നു. ഞാൻ എൻ്റെ ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി ആരംഭിച്ചത് ഹരിയാനയിലായിരുന്നു എന്നതിൽ എനിക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക സന്തോഷമുണ്ട്. ഹരിയാനയിൽ ലിംഗ അനുപാതം ആകെ തകർന്നു കഴിഞ്ഞിരുന്നു. 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ പെൺകുട്ടികളുടെ എണ്ണം തുലവും കുറവായിരുന്നു എന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. സാമൂഹിക സന്തുലനം അപകടകരമായ സ്ഥിതിയിലായിരുന്നു. ഞാൻ ഹരിയാനയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോൾ എന്നോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു, വേണ്ട സർ, അവിടെ തുടങ്ങണ്ട, അവിടെ വളരെ പ്രതികൂലമായ അന്തരീക്ഷമാണുള്ളത്. എന്നാൽ ഞാൻ എൻ്റെ ലക്ഷ്യവുമായി മുന്നോട്ടു പോയി. ഇന്ന് ഞാൻ ഹരിയാനയെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു. അവരിതിനെ സ്വന്തം കാര്യമായി കാണുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല, അവിടെ പെൺകുട്ടികളുടെ ജനന നിരക്കിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ഒരു പൗരനെന്ന നിലയിൽ നമുക്ക് മഹാപുരുഷന്മാരുടെ പ്രതിമകൾ എന്തുകൊണ്ട് ശുചിയാക്കിക്കൂടാ? പ്രതിമ സ്ഥാപിക്കുന്ന കാര്യത്തിൽ നാം വളരെ വൈകാരികത കാണിക്കാറുണ്ട്, എന്നാൽ നാം അവയെ ഗൗനിക്കാറില്ല. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്, റിപ്പബ്ലിക് ദിവസത്തിൽ നാം നമ്മുടെ കർത്തവ്യം പാലിക്കുന്നതിൽ എങ്ങനെ ഊന്നൽ നൽകണം എന്നതാണ്. കർത്തവ്യത്തെക്കുറിച്ച് എന്തു ചർച്ചയാകണം, അവകാശങ്ങളെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനിയും ഈ ചർച്ച തുടരുകയും ചെയ്യും. എന്നാൽ കർത്തവ്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടണമല്ലോ. നാടിന്റെ പല ഭാഗങ്ങളിലും പൗരന്മാർ മുന്നോട്ടു വന്നു, സാമൂഹ്യ സംഘടനകൾ മുന്നോട്ടു വന്നു, വിദ്യാഭ്യാസ സംഘടനകൾ മുന്നോട്ടു വന്നു, കുറേ സന്യാസിമാരും വിശിഷ്ട വ്യക്തികളും മുന്നോട്ടു വന്നു. അവരെല്ലാം എവിടെയൊക്കെ പ്രതിമകളുണ്ടോ അവിടെയെല്ലാം അത് വെടിപ്പാക്കി പരിസരം ശുചിയാക്കി എന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഒരു നല്ല കാര്യത്തിന് തുടക്കമായി. ഇത് വെറും ശുചിത്വ മിഷനല്ല, ആദരവിൻ്റേതും കൂടിയാണ്. ഞാൻ പ്രത്യേകമായൊന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ലഭിച്ച വാർത്തകൾ സന്തോഷജനകമാണ്. ചിലർ ഒരു പക്ഷേ സങ്കോചം കൊണ്ട് വാർത്തകൾ നൽകുന്നില്ല. ഞാൻ അവരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ശുചിയാക്കിയ പ്രതിമയുടെ ചിത്രം മൈ GOV പോർട്ടലിൽ അയച്ചു തരൂ. ലോകം അത് കണ്ട് അഭിമാനം കൊള്ളട്ടെ. അതുപോലെ തന്നെ January 26 കർത്തവ്യങ്ങളും അവകാശങ്ങളും എന്നതിനെക്കുറിച്ച് ഞാൻ ജനങ്ങളോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തു. എനിക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, എനിക്കൊരു കാര്യത്തിൽ നിങ്ങളുടെ സഹായം വേണം. നിങ്ങളെന്നെ സഹായിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ നാട്ടിൽ കർഷകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ വിവാദങ്ങളിൽപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രകൃതിക്ഷോഭത്തിൽ തങ്ങളുടെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് കർഷകരുടെ ഏറ്റവും വലിയ സങ്കടം. അവരുടെ ഒരു വർഷം തന്നെ നഷ്ടമായി പോകുന്നു. അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതി മനസ്സിലുള്ളത് വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. 2016 ഭാരത സർക്കാർ കർഷകർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പോളിസി. എന്നാൽ ഇത് പ്രശംസയ്ക്ക് വേണ്ടിയോ അഭിനന്ദനങ്ങൾക്ക് വേണ്ടിയോ പ്രധാനമന്ത്രിക്ക് ആശംസകൾ ലഭിക്കാനോ വേണ്ടിയല്ല. വർഷങ്ങളായി വിള ഇൻഷുറൻസിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. എന്നാൽ രാജ്യത്തെ 20 മുതൽ 25% വരുന്ന കർഷകർക്ക് ഇതിന്റെ പ്രയോജനം എത്തിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഇതുമായി ബന്ധപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. വരുന്ന 1-2 വർഷത്തിനുള്ളിൽ കുറഞ്ഞപക്ഷം രാജ്യത്തെ 50% കർഷകരെയെങ്കിലും വിള ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധിപ്പിക്കുവാൻ കഴിയുന്നതായി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അതിനുവേണ്ടിയാണ് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളത്. കാരണം വിളകൾ ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയാൽ ദുരിത സമയങ്ങളിൽ വലിയ സഹായം ലഭിക്കും. ഇപ്രാവശ്യം ഇത് കൂടുതൽ ജനകീയമാക്കിയത് കാരണം പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പോളിസിക്ക് വലിയ ജനസ്വീകരണമാണ് കിട്ടിയത്. അത് വളരെ ലളിതമാക്കിയിട്ടുണ്ട്, സാങ്കേതിക മികവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, വിളവെടുപ്പിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സഹായം ലഭിക്കുന്നതാണ്. സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത് ദ്രുതഗതിയിലാക്കി ഇൻഷുറൻസ് തുക വൈകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു വലിയ കാര്യം, വിള ഇൻഷുറൻസിൻ്റെ പോളിസി പ്രീമിയത്തിൻ്റെ നിരക്ക് കർഷകന് ചിന്തിക്കാൻ കഴിയുന്നതിലും താഴെയായി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. പുതിയ പോളിസിയിൽ കർഷകർക്ക് പ്രീമിയത്തിൻ്റെ കൂടിയ നിരക്ക് വർഷകാല വിളവെടുപ്പിന് 2% വസന്തകാല വിളവെടുപ്പിന് 1.5% ഇനി പറയൂ, എൻ്റെ ഏതെങ്കിലും ഒരു കർഷക സഹോദരൻ ഈ കാര്യം അറിയാതിരുന്നാൽ അയാൾക്ക് വലിയ നഷ്ടം സംഭവിക്കുമോ ഇല്ലയോ? നിങ്ങൾ കർഷകനല്ലായിരിക്കാം, എന്നാൽ നിങ്ങൾ എൻ്റെ ഈ മൻ കി ബാത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളീ കാര്യം കർഷകരിലേക്ക് എത്തിക്കില്ലേ? അതുകൊണ്ടാണ് ഇത് നിങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനുവേണ്ടിയിട്ട് ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്കായി ഒരു പുതിയ പദ്ധതിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വിള ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം കൂടുതൽ ആളുകളിൽ എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. TVയിലും റേഡിയോയിലും തത്സമയം നിങ്ങൾ എൻ്റെ മൻ കി ബാത് പ്രോഗ്രാം കേൾക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ പിന്നീട് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സമ്മാനം തരാൻ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലും എൻ്റെ മൻ കി ബാത് പരിപാടി കേൾക്കാൻ കഴിയും, ഏത് സമയത്തും. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഒരു മിസ്ഡ് കോൾ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് മൻ കി ബാത്തിനു വേണ്ടി ഒരു നമ്പർ തീരുമാനിച്ചിട്ടുണ്ട്. 8190881908. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8190881908. താങ്കൾ മിസ് കോൾ ചെയ്യുമ്പോൾ അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മൻ കി ബാത് കേൾക്കാൻ സാധിക്കും. നിലവിൽ ഈ സംവിധാനം ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാതൃഭാഷയിലും മൻ കി ബാത് കേൾക്കാനുള്ള അവസരം ലഭിക്കും. അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ജനുവരി 16 സ്റ്റാർട്ടപ്പ് പരിപാടി ആരംഭിച്ചപ്പോൾ രാജ്യത്താകമാനമുള്ള ചെറുപ്പക്കാരിൽ ഒരു പുത്തൻ ഉണർവ്, ഒരു പുതിയ ഊർജം, ഒരു പുതു ചൈതന്യം, പുതിയ ഉത്സാഹം ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രോഗ്രാമിലേക്ക് വരുന്നതിനായി രജിസ്ട്രേഷൻ നടത്തി. എന്നാൽ സ്ഥലപരിമിതി മൂലം അവസാനം വിജ്ഞാൻ ഭവനിൽ ആ പരിപാടി നടത്തി. താങ്കൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലായിരിക്കാം. എന്നാൽ താങ്കൾക്ക് മുഴുവൻ സമയവും ഓൺലൈനായി അതിൻ്റെ ഭാഗമായി മാറാം. എന്നാൽ ഏതെങ്കിലും ഒരു പരിപാടി ഇത്രയും മണിക്കൂറുകൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അന്യോന്യം ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നത് വളരെ വിരളമായിരിക്കും. എന്നാലത് സംഭവിച്ചു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റാർട്ടപ്പിന് എന്തുത്സാഹമായിരുന്നുവെന്ന്. എന്നാൽ ഒരു കാര്യം, സ്റ്റാർട്ടപ്പ് എന്നാൽ വിവരസാങ്കേതിക വിദ്യാ സംബന്ധമായ കാര്യമാണ് എന്നാണ് സാമാന്യജനത്തിൻ്റെ ചിന്ത. വളരെ അതിനൂതനമായ ഒരു തൊഴിൽ മേഖല. സ്റ്റാർട്ടപ്പ് ഇവന്റിന് ശേഷം ആ ഒരു തെറ്റിദ്ധാരണ മാറിക്കിട്ടി. വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ജീവിതം വിശാലമാണ്, ആവശ്യങ്ങളും അനന്തമാണ്. സ്റ്റാർട്ടപ്പും എണ്ണമറ്റ അവസരങ്ങൾ കൊണ്ടുവരുന്നു. ഞാൻ അടുത്തിടെ കുറച്ച് ദിവസം മുൻപ് സിക്കിമിൽ പോയി. സിക്കിം ഇപ്പോൾ രാജ്യത്തെ ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ കൃഷിമന്ത്രിമാരെയും കൃഷി സെക്രട്ടറിമാരെയും ഞാൻ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കവിടെ 2 ചെറുപ്പക്കാരെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടി. IIMൽ പഠിച്ചിറങ്ങിയവരായിരുന്നു അവർ. അവർ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഔഷധ സസ്യ ജൈവ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നു. അത് ആഗോളതലത്തിൽ വിപണനം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി ആപ്ലിക്കേഷനിലേക്ക് സ്വന്തം അനുഭവങ്ങൾ അയച്ചു തരണമെന്ന് ഞാൻ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിരുന്നു. ഒരുപാട് പേർ അയച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇനിയും കൂടുതൽ വന്നാൽ എനിക്കത് സന്തോഷമാകും. എന്നാൽ വന്നവ സത്യത്തിൽ പ്രേരണാദായകമാണ്. ഏതോ ഒരു വിശ്വാസ് ദ്വിവേദി എന്നു പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾ ഓൺലൈൻ കിച്ചൺ സ്റ്റാർട്ടപ്പ് ചെയ്തു. ഉപജീവനാർത്ഥം ജോലി ചെയ്യുന്ന മധ്യവർഗക്കാരായ ജനങ്ങൾക്ക് അവർ ഓൺലൈൻ വഴി ഉച്ചഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ജോലിയും ചെയ്യുന്നു. ദിഗ്നേഷ് പാഠക് എന്നയാൾ കർഷകർക്ക് വേണ്ടി, വിശേഷിച്ച് കന്നുകാലിത്തീറ്റ മേഖലയിൽ ജോലി ചെയ്യുന്നതിനുള്ള മാനസിക തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. നമ്മളുടെ നാട്ടിലെ കന്നുകാലികൾക്ക് മികച്ച ആഹാരം കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല പാൽ കിട്ടും. നമുക്ക് നല്ല പാൽ കിട്ടിയാൽ നമ്മുടെ ചെറുപ്പക്കാർ കരുത്തരായി മാറും. മനോജ് ഗിൽദ, നിഖിൽജി തുടങ്ങിയവർ കാർഷികോൽപ്പന്ന സംഭരണത്തിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഇവർ ഫലവർഗ്ഗങ്ങളുടെ ശാസ്ത്രീയ സംഭരണത്തിനായുള്ള വൻകിട സംഭരണ സമ്പ്രദായം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനർത്ഥം വളരെയേറെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനിയും അഭിപ്രായങ്ങൾ അയച്ചാലും എനിക്കത് വളരെ സന്തോഷമാകും. എനിക്ക് പലപ്പോഴും മൻ കി ബാത്തിൽ സ്റ്റാർട്ടപ്പിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. ശുചിത്വത്തെക്കുറിച്ച് ഞാൻ ഓരോ പ്രാവശ്യവും പറയുന്നതുപോലെ സ്റ്റാർട്ടപ്പിനെക്കുറിച്ചും പറയും. കാരണം നിങ്ങളുടെ അത്യുത്സാഹമാണ് നമ്മുടെ പ്രേരണ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വം ഇപ്പോൾ സൗന്ദര്യത്തോട് ചേർന്നിരിക്കുന്നു. വർഷങ്ങളായി നമ്മൾ ശുചിത്വമില്ലായ്മയ്ക്കെതിരെ പൊരുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതിൽ വേണ്ടത്ര ഫലം കണ്ടെത്താനായില്ല. ഇപ്പോൾ ജനങ്ങൾ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എവിടൊക്കെയോ എന്തൊക്കെയോ കുറച്ച് ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ ഒരു ചുവടുകൂടി മുൻപോട്ട് പോയിട്ടുണ്ട്. അവർ ശുചിത്വത്തിനൊപ്പം സൗന്ദര്യബോധം കൂടി സംയോജിപ്പിച്ചിരിക്കുന്നു. ഇതൊരു തരത്തിൽ സ്വർണത്തിന് സുഗന്ധം പോലെ എന്ന് പറയും പോലെയാണ്. വിശേഷിച്ച് ഇത് ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലാണ്. ഈ ദിവസങ്ങളിൽ രാജ്യത്തെ പല റെയിൽവേ സ്റ്റേഷനുകളിലും അവിടുത്തെ തദ്ദേശവാസികൾ, പ്രാദേശിക കലാകാരന്മാർ, വിദ്യാർത്ഥികൾ എല്ലാവരും അവരവരുടെ പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ മോടി പിടിപ്പിക്കുന്നതിൽ സജീവമായി ഇടപെടുന്നതായി ഞാൻ കണ്ടുവരുന്നു. പ്രാദേശിക കലയെ അടിസ്ഥാനമാക്കി ചുവരുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുക, സൈൻബോർഡുകൾ നല്ല രീതിയിൽ നിർമ്മിക്കുക, ആളുകളെ ജാഗരൂകരാക്കുന്ന സന്ദേശങ്ങൾ അവയിൽ ഉൾപ്പെടുത്തുക, ഇങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസാരിബാഗ് സ്റ്റേഷനിൽ അവിടുത്തെ ആദിവാസി സ്ത്രീകൾ തദ്ദേശീയ കലയായ സോഹരായിയുടെയും കോഹബറിൻ്റെയും ഡിസൈൻ കൊണ്ട് മുഴുവൻ സ്റ്റേഷനും അലങ്കരിച്ചെന്ന് ആരോ എന്നോട് പറഞ്ഞു. ഠാണ ജില്ലയിലെ 300-ൽ പരം സന്നദ്ധ പ്രവർത്തകർ കിങ് സർക്കിൾ സ്റ്റേഷൻ മോടി പിടിപ്പിച്ചു. മാട്ടുങ്ക, ബോറിവലി, ഖാർ എന്നിവിടങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു. ഈയിടെ രാജസ്ഥാനിൽ നിന്നും ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. സവായി മധോപൂർ, കോട്ട തുടങ്ങിയവയും അതിൽപ്പെടും. റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അടയാളങ്ങളായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തരും ഇപ്പോൾ തീവണ്ടി ജനാലകൾ വഴി ചായയും കടിയും വിൽക്കുന്നവരെ ആയിരിക്കില്ല തിരയുക. ആ സ്ഥലത്തെ സവിശേഷത എന്താണെന്ന് ട്രെയിനിലിരുന്ന് പരതുകയാവും ചെയ്യുക. ഇത് റെയിൽവേയുടെ ഇനിഷ്യേറ്റീവല്ല, മോദിയുടെ ഇനിഷ്യേറ്റീവല്ല, ഇത് പൗരന്മാരുടേതാണ്. നോക്കൂ, പൗരന്മാർ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്. എന്നാൽ എനിക്ക് കിട്ടിയ കുറച്ച് ചിത്രങ്ങളാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ ചിത്രങ്ങൾ കാണാൻ എന്റെ മനസ്സ് കൊതിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലോ മറ്റെവിടെയെങ്കിലുമോ ആരെങ്കിലും ശുചിത്വത്തിനൊപ്പം സൗന്ദര്യവൽക്കരണത്തിനു വേണ്ടി കൂടി എന്തെങ്കിലും പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കവ എനിക്ക് അയച്ചു തരാൻ കഴിയുമോ? തീർച്ചയായും ആര് തന്നാലും ഞാനത് ശ്രദ്ധിക്കും. ജനങ്ങളും അത് കാണും. മറ്റുള്ളവർക്ക് അത് പ്രചോദനമാവും. റെയിൽവേ സ്റ്റേഷനുകളിൽ ചെയ്യാൻ കഴിയുന്നത് ബസ് സ്റ്റേഷനുകളിലും ചെയ്യാൻ കഴിയും. ആശുപത്രികൾ, സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, മുസ്ലിം പള്ളികൾ എന്നിവയുടെ പരിസരങ്ങളിലും ഇത്തരം സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളാകാം. പാർക്കുകളിലും തോട്ടങ്ങളിലും ഇത് സാധിക്കും. ഇതിന് എത്രമാത്രം സാധ്യതകളാണ് ഉള്ളത്! ഇങ്ങനെ ചിന്തിച്ചവരും അവ തുടങ്ങിവെച്ചവരും അതിനെ മുന്നോട്ട് കൊണ്ടുപോയവരുമൊക്കെ അഭിനന്ദനമർഹിക്കുന്നു. എന്നാൽ നിങ്ങൾ എനിക്ക് തീർച്ചയായും ഫോട്ടോ അയച്ചു തരണം. നിങ്ങൾ എന്തു ചെയ്തു എന്ന് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഫെബ്രുവരി ആദ്യാഴ്ചയിൽ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഭാരതം വലിയൊരു സമ്മേളനത്തിന് ആതിഥ്യമൊരുക്കുന്നു എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ലോകം മുഴുവൻ നമ്മുടെ അതിഥികളായി ഇവിടെ വരാൻ പോകുന്നു. നമ്മുടെ നാവികസേന ആതിഥ്യത്തിനു വേണ്ടി ആവേശകരമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ പല രാജ്യങ്ങളിലെയും യുദ്ധക്കപ്പലുകൾ, നാവികസേനയുടെ കപ്പലുകൾ തുടങ്ങിയവ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സമുദ്രതീരത്ത് സമ്മേളിക്കാൻ പോകുന്നു. ഇന്ത്യൻ സമുദ്രതീരത്താണ് ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ നടക്കാൻ പോകുന്നത്. ലോക സൈനിക ശക്തിക്കും നമ്മുടെ സൈനിക ശക്തിക്കും ഒത്തുചേരലിനുള്ള ഒരവസരം. ഇത് ഒരു സംയുക്ത ഉദ്യമമാണ്. വരും നാളുകളിൽ നിങ്ങൾക്ക് TV മാധ്യമങ്ങളിലൂടെ അതിനെക്കുറിച്ചുള്ള വാർത്തകളും മറ്ററിവുകളും കിട്ടാൻ പോകുന്നു. കാരണം അതൊരു വലിയ പരിപാടിയാണ്. എല്ലാവരും അതിനുവേണ്ട സഹായങ്ങൾ തരുന്നുണ്ട്. ഭാരതം പോലൊരു രാജ്യത്തെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണ്. ഭാരതത്തിന് സുവർണമായ ഒരു സമുദ്ര ചരിത്രമുണ്ട്. സംസ്കൃതത്തിൽ കടലിന് ഉദധി, സാഗരം എന്നൊക്കെയാണ് പറയുന്നത്. അനന്തപ്രചുരത എന്നാണതിനർത്ഥം. അതിരുകൾ നമ്മെ വേർപിരിക്കുന്നുണ്ടാകാം, സ്ഥലങ്ങൾ നമ്മെ തമ്മിലകറ്റുന്നുണ്ടാകാം, എന്നാൽ ജലം നമ്മെ യോജിപ്പിക്കുന്നു, സമുദ്രം നമ്മെ ഒന്നിപ്പിക്കുന്നു. സമുദ്രം വഴി നമുക്ക് നമ്മളോട് ബന്ധപ്പെടാം, ആരുമായും ബന്ധം സ്ഥാപിക്കാം. നമ്മുടെ പൂർവികർ ശതാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ആഗോളയാത്രയും വ്യാപാരവും നടത്തി ആ കരുത്ത് തെളിയിച്ചിരുന്നു. അത് ഛത്രപതി ശിവജിയാകട്ടെ, ചോള സാമ്രാജ്യമാകട്ടെ, സാമുദ്രിക ശക്തികളുടെ കാര്യത്തിൽ അവർ സ്വന്തമായ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയിരുന്നു. ഇന്നും നമ്മുടെ പല സംസ്ഥാനങ്ങളിലും സമുദ്രവുമായി ബന്ധപ്പെട്ട പല പാരമ്പര്യങ്ങളും നിലനിൽക്കുന്നു. ഉത്സവത്തിന്റെ രൂപത്തിൽ പല ആഘോഷങ്ങളും നടക്കുന്നു. ലോകം ഭാരതത്തിന്റെ അതിഥിയാകുമ്പോൾ നാവികസേനയുടെ ശക്തി അറിയുന്നു. ഒരു നല്ല അവസരമാണ്. ഈ വിശ്വസന്ദർഭത്തിൽ പങ്കുചേരാനുള്ള ഒരു സൗഭാഗ്യം എനിക്കും ലഭിക്കും. ഭാരതത്തിന്റെ കിഴക്കേയറ്റത്ത് ഗുവാഹട്ടിയിൽ കായിക ഉത്സവം അരങ്ങേറുന്നു. സാർക്ക് രാജ്യങ്ങളുടെ കായികോത്സവം. സാർക്ക് രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് കളിക്കാർ ഗുവാഹട്ടിയുടെ മണ്ണിൽ വന്നുകൊണ്ടിരിക്കുന്നു. കളിയുടെ അന്തരീക്ഷം, കളിയുടെ ഉത്സാഹം, സാർക്ക് രാജ്യങ്ങളിലെ പുത്തൻ തലമുറയുടെ ഒരു ഭക്ഷ്യോത്സവം അസമിൽ ഗുവാഹട്ടിയുടെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും നമ്മുടെ സാർക്ക് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു നല്ല അവസരമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ, എന്റെ മനസ്സിൽ വരുന്നത്, എന്റെ മനസ്സാഗ്രഹിക്കുന്നത് എന്താണോ അത് ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. വരും ദിവസങ്ങളിൽ 10-ഉം 11-ഉം ക്ലാസുകളിലെ പരീക്ഷകൾ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം മൻ കി ബാത്തിൽ ഞാൻ പരീക്ഷകളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇപ്രാവശ്യം എനിക്കൊരാഗ്രഹമുണ്ട്. വിജയം നേടിയ വിദ്യാർത്ഥികൾ ഉത്കണ്ഠാരഹിതമായി പരീക്ഷാനാളുകൾ എങ്ങനെ കഴിഞ്ഞുവെന്നും വീടുകളിൽ ശാന്തമായ അന്തരീക്ഷം ഉണ്ടായിരുന്നുവെന്നും ഗുരുജനങ്ങളും അധ്യാപകരും അതിലെന്തു പങ്കുവഹിച്ചുവെന്നും സ്വയം എന്തൊക്കെ ചെയ്തുവെന്നും നിങ്ങളോട് മുതിർന്നവരും അവരോട് നിങ്ങളും എന്തു പറഞ്ഞുവെന്നും ചെയ്തുവെന്നുമുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. ഇപ്രാവശ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ അനുഭവം എനിക്ക് നരേന്ദ്രമോദി ആപ്ലിക്കേഷനിൽ അയച്ചു തന്നാലും അവയിലുള്ള നല്ല കാര്യങ്ങൾ വരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അവരവരുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുവാൻ ഞാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കും. അതുവഴി രാജ്യത്തെ വിദ്യാർത്ഥികൾ മുഴുവനും അത് വായിക്കുകയും TVയിൽ കാണുകയും ചെയ്യും. അങ്ങനെ അവർക്കും എങ്ങനെ ഉത്കണ്ഠാരഹിതരായി സംഘർഷരഹിതമായി കളിച്ചും ചിരിച്ചും പരീക്ഷ എഴുതാം എന്നുള്ള മരുന്ന് കയ്യിൽ കിട്ടും. എന്റെ മാധ്യമ സുഹൃത്തുക്കൾ, ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. എന്നാൽ നിങ്ങളെല്ലാം എനിക്കിത് അയച്ചു തന്നാലേ മാധ്യമങ്ങൾക്ക് സഹായിക്കാനാകൂ. അയക്കില്ലേ? തീർച്ചയായും അയക്കണം. വളരെ വളരെ നന്ദി സുഹൃത്തുക്കളെ. വീണ്ടും അടുത്ത മൻ കി ബാത്തിനു വേണ്ടി അടുത്ത മാസം തീർച്ചയായും കാണാം. വളരെ നന്ദി.
മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.